Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഭാരതത്തിൽ പൗരസ്ത്യ സഭകളിൽ ആചരിക്കുന്ന ദുഖ്രാന തിരുനാൾ തോമസ് ശ്ലീഹായുടെ തിരുനാൾ ദിനത്തിന്റെ സുവിശേഷ ചിന്തകളാണെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:19-31 വാക്യങ്ങൾ. ക്രിസ്താബ്ദം 72 ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് ശ്ലീഹ ഭാരതത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളത് തെളിവുകളുള്ള പാരമ്പര്യമാണ്. ചെന്നൈയിൽ പഠിക്കുന്ന കാലത്ത് സാൻതോമിലുള്ള ശ്ലീഹായുടെ സ്മൃതിമണ്ഡപത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 6 കിലോമീറ്റർ ചെന്നൈയിൽ തന്നെ പടിഞ്ഞാറോട്ട് മാറി സെന്റ് തോമസ് മലയിൽ സിദ്ധൻ പ്രാർത്ഥിച്ചിരുന്ന രക്തസാക്ഷിത്വം വരിച്ച ഗുഹയുണ്ട്. വിശുദ്ധൻ കൊത്തിയുണ്ടാക്കിയ കൽക്കുരിശ് അവിടെ കാണാം. എന്തിന് കേരളത്തിലെ 7.5 പള്ളികൾ നിരണം, പാലയൂർ, നിലയ്ക്കൽ, കോട്ടേക്കാവ്, കൊക്കമംഗലം, കൊല്ലം, മാലിയങ്കര എന്നിവയെല്ലാം സിദ്ധന്റെ സാന്നിധ്യ സാക്ഷ്യങ്ങളല്ലേ? ഭാരതത്തിൽ അദ്ദേഹം എത്തിച്ചേരും മുൻപ് കിഴക്കൻ രാജ്യങ്ങളായ പേർഷ്യയിലും മേധസ്സിലും പുരാതന അസീറിയൻ കാലിയൻ സംസ്കാരങ്ങളിലും 1st നൂറ്റാണ്ടിൽ തന്നെ ശ്ലീഹ സുവിശേഷം പ്രസംഗിച്ചുവെന്നത് ചരിത്രമാണ്. ക്രിസ്തു ശിഷ്യത്വം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശിഷ്യത്വം ഉൾക്കൊണ്ടതോടൊപ്പം തന്നെ തോമസ് ശ്ലീഹ അവിടുത്തെ കരവേലയും കരസ്ഥമാക്കിയെന്നാണ് പാരമ്പര്യം പറയുന്നത്. തച്ഛനായിരുന്ന ക്രിസ്തുവിനെ അനുകരിച്ച തോമസ് ശ്ലീഹ സുവിശേഷത്തോടൊപ്പം ആ തൊഴിലും തച്ഛന്റെ ജോലിയും സ്വായത്തമാക്കിയത്രേ. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ പള്ളികൾ പണിയാനും പണിയിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചെന്ന് വേണം കരുതാൻ. കയ്യിൽ വേദപുസ്തകവും പിന്നെ രക്തസാക്ഷിത്വത്തിന്റെ അടയാളമായി ഒരു കുന്തവും പിന്നെ ഒരു മട്ടവും കയ്യിലുണ്ടെന്ന് ഓർക്കണം. അങ്ങനെ തോമസ് ശ്ലീഹായെ അപ്പസ്തോലനും സുവിശേഷ പ്രഘോഷകനുമായി സഭ വണങ്ങുന്നതോടൊപ്പം വാസ്തുശില്പികളുടെയും കെട്ടിട നിർമ്മാതാക്കളുടെയും മധ്യസ്ഥനായും ആദരിക്കുന്നുണ്ട്, വണങ്ങുന്നുണ്ട് എന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ഒരു സംശയക്കാരനായിട്ടാണ് അപ്പസ്തോലൻ തോമസിനെ സുവിശേഷം ചിത്രീകരിക്കുന്നത്. ക്രിസ്തു ഉദ്ധാനം ചെയ്തുവെന്ന് ദൃക്സാക്ഷിയായ മഗ്ദലയിലെ മറിയം പറഞ്ഞപ്പോഴും മറ്റു ശിഷ്യന്മാർ അത് ഏറ്റുപറഞ്ഞപ്പോഴും തോമസ് ശ്ലീഹ വിശ്വസിക്കുന്നില്ല. അവിടുത്തെ തിരുവിലാവ് കാണാതെ അത് സ്പർശിച്ച് സ്ഥിരപ്പെടുത്താതെ വിശ്വസിക്കില്ല. അങ്ങനെ തിരുമുഖ ദർശനത്താൽ മാത്രമല്ല അവിടുത്തെ തിരുവിലാവിന്റെ അടയാളത്താലും ക്രിസ്തു അറിയപ്പെടണമെന്നൊരു ശാഠ്യം അല്ലെങ്കിൽ വീക്ഷണമാണ് തോമസ് ശ്ലീഹ ഇവിടെ നമുക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് പ്രത്യാശ പകരുന്ന അല്ലെങ്കിൽ പ്രചോദനം പകരുന്ന 3 കാര്യങ്ങൾ തോമസ് ശ്ലീഹായുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. ആദ്യമായിട്ട്, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ സംശയങ്ങളിലും അരിഷ്ഠിതാവസ്ഥയിലും തോമസ് ശ്ലീഹ നമുക്കൊരു സമാശ്വാസം പകരുന്നില്ലേ? 2. നമ്മുടെ സംശയങ്ങൾ മെല്ലെ നിശ്ചയദാർഢ്യത്തിലേക്കും ആഴമായ വിശ്വാസത്തിലേക്കും നയിക്കപ്പെടും എന്ന് സിദ്ധൻ പറഞ്ഞു തരുന്നു. 3 പറയുകയാണെങ്കിൽ, പ്രതിസന്ധികളിൽ പതരാതെ നിൽക്കുന്ന വിശ്വാസം പക്കുമാർജിക്കുമെന്ന പ്രചോദനവും തോമസ് ശ്ലീഹായുടെ വ്യക്തിത്വം പകർന്നു നൽകുന്നില്ലേ? ഉദ്ധിതനെ നേരിൽ കാണണം, അവിടുത്തെ തിരുവിലാവ് തൊട്ടറിയണം. തോമസ് ശ്ലീഹായുടെ തൊട്ടുവിശ്വാസത്തിന്റെ വെല്ലുവിളി ക്രിസ്തു സ്വീകരിച്ച പോലെ അവിടുന്ന് തോമായിക്ക് സമയം നൽകുന്നു, അവസരം നൽകുന്നു, വീണ്ടും വരുന്നു. ശ്ലീഹായിക്ക് അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നു. ദുർബലമായ വിശ്വാസത്തെ ബലപ്പെടുത്താൻ ക്രിസ്തു സമയവും അവസരവും കൊടുത്തു. അതുപോലെ നമുക്കായും ക്രിസ്തു കാത്തിരിക്കുന്നുണ്ടെന്ന് ഈ തിരുനാളിൽ പ്രത്യാശിക്കാം. മനുഷ്യന്റെ അവിശ്വാസത്തെ കർത്താവ് തുണയ്ക്കും നയിക്കും എന്നതിൽ സംശയമില്ല. ക്രിസ്തുവിന്റെ പ്രത്യക്ഷീകരണത്തിലൂടെ ഉദ്ധാനത്തിന്റെ അത്ഭുതമോ ആശ്ചര്യമോ അല്ല നാം പ്രഘോഷിക്കേണ്ടത്, മറിച്ച് അവിടുത്തെ ദൈവികതയുടെ മഹത്വമാണ് പ്രഘോഷിക്കേണ്ടത്. സംശയത്തിൽ നിന്നും വിശ്വാസ പ്രഘോഷണത്തിലേക്ക് നീങ്ങിയ തോമസ് ശ്ലീഹായുടെ ഉദ്ധിതനുമായുള്ള കൂടിക്കാഴ്ചയുടെ കഥ പറയുമ്പോൾ അനുദിന ജീവിതത്തിൽ ക്രിസ്തുമാർഗം, ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള മാർഗം നമുക്കും ശ്ലീഹ കാട്ടിത്തരികയാണ്. അങ്ങനെ വിശ്വാസപരമായ ബലഹീനതയിൽ നിന്നും ഉണർന്ന് തോമാശ്ലീഹ ക്രിസ്തുവിനോട് അടുക്കുന്നതും ആത്മീയമായൊരു കൂടിക്കാഴ്ച സാധ്യതമാക്കുന്നതും അവിടുത്തെ മുറിപ്പാടുകൾ ദർശിച്ച് അവയെ സ്പർശിക്കുന്നതോടെയാണ്. ഉദ്ധിതനിലെ മുറിപ്പാടുകളിൽ ജീവിക്കുന്ന ദൈവത്തെ തോമാശ്ലീഹ കണ്ടെത്തി. അതുപോലെ വിശക്കുന്നവരിലും രോഗികളിലും പാവങ്ങളിലും ബന്ധനത്തിൽ കഴിയുന്നവരിലും ക്രിസ്തുവിലെ സജീവനായ ദൈവത്തെ കണ്ടെത്താനാകണമെന്ന് തോമാശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെ അപ്പസ്തോല കൂട്ടായ്മയിൽ ക്രിസ്തുവിനെ ദൈവമായി പ്രഘോഷിക്കുന്ന ആദ്യ വ്യക്തി നമുക്ക് പറയാം തോമാശ്ലീഹയാണ്. തിരുവിലാവ് സ്പർശിച്ച തോമ പറഞ്ഞത് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നല്ലേ ഉദ്ഘോഷിച്ചത്. ജീവിക്കുന്ന ദൈവത്തെ തേടി ധ്യാനാത്മക ജീവിതപാത സ്വീകരിക്കാം, അറിവിന്റെ പാത തിരഞ്ഞെടുക്കാം. എന്നാൽ അത് മാത്രം മതിയോ? അതെല്ലാം ഭാഗികമല്ലേ? ത്രിത്വത്തിലെ രണ്ടാമനായ ക്രിസ്തുവിനെക്കുറിച്ച് അറിവ് നേടാൻ ധ്യാനാത്മക ജീവിതത്തിന്റെയും അറിവിന്റെയും വഴികൾ സഹായകമായേക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ച യാഥാർത്ഥ്യമാക്കാൻ അവിടുത്തെ തിരുമുറിവുകൾ പര്യാപ്തമാണെന്ന് തോമാശ്ലീഹ ഇന്നേ ദിവസം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിനായുള്ള അന്വേഷണ പാതയിൽ നിത്യതയുടെ മാനദണ്ഡം പരസ്നേഹമാണ്, കാരുണ്യപ്രവൃത്തികളാണ്. വിധിദിനത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം എത്തിച്ചേരുമ്പോൾ നമ്മുടെ ചാരത്ത് അവിടുന്നൊരു മുറിപ്പാടുമായി വന്നു നിൽക്കുമെന്ന് വിശ്വസിക്കാം. അങ്ങനെ ക്രിസ്തുവിന്റെ മുറിപ്പാടുകൾ ചുറ്റുമുള്ള സഹോദരങ്ങളുടെ വിശിഷ്യ എളിയവരുടെ വേദനകളിലും പ്രയാസങ്ങളിലും കണ്ടെത്തണം. വിശക്കുന്നവരിലും വേദനിക്കുന്നവരിലും പരിത്യക്തരിലും പാവങ്ങളിലും കണ്ടെത്തണം. അവരുടെ ക്ലേശങ്ങളിൽ നാം പങ്കുചേരണം. എന്നാൽ മാനുഷിക തലത്തിൽ മാത്രം അവരെ പരിചരിക്കുന്നത് ഒരു സാമൂഹ്യ സേവനമോ മനുഷ്യ സേവനമോ മാത്രമായി മാറും. ജസ്റ്റ് എ ഫിലാന്ത്രോപ്പിക് ഓർ സോഷ്യൽ ആക്ടിവിറ്റി ആയി മാറും. അങ്ങനെ അപരന്റെ രോഗങ്ങളുടെയും പീഡനങ്ങളുടെയും പരിത്യക്തതയുടെയും പിന്നെ ബന്ധനത്തിന്റെയും വാർദ്ധക്യത്തിന്റെയും നഗ്നതയുടെയും വിശപ്പിന്റെയും മുറിപ്പാടുകൾ കണ്ടെത്തി അവയെ ക്രിസ്തുവിന്റെ മുറിപ്പാടുകളായി തിരിച്ചറിഞ്ഞ് ആശ്ലേഷിച്ചു ചുംബിക്കുമ്പോൾ അവ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവാനുഭവം ആയി മാറും. അങ്ങനെ ക്രിസ്തുവിന്റെ മുറിപ്പാടുകൾ സ്പർശിച്ച ചുംബിച്ച തോമാശ്ലീഹായിലുണ്ടായ മാറ്റമാണ് കുഷ്ഠരോഗിയെ ആശ്ലേഷിച്ച അസീസിയിലെ ഫ്രാൻസിസ് എന്ന സിദ്ധന്റെ ജീവിതത്തിലുണ്ടായത്. അങ്ങനെ അനുദിന ജീവിതത്തിലെ എളിയവരുടെ സഹോദരാശ്ലേഷം ക്രിസ്തുവാനുഭവവും വിശ്വാസത്തിന്റെ ഗാഢമായ മുദ്രയും കാരുണ്യപ്രവൃത്തിയും സാക്ഷ്യവുമായി മാറുന്നു. അത് ജീവിത പരിവർത്തനവും മാനസാന്തരവുമായി പരിണമിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തുവിൽ സജീവ ദൈവത്തിന്റെ അനുഭവം ലഭിക്കാൻ നാം വലിയ ആത്മീയ നവീകരണ പരിപാടികൾക്ക് പോകണമെന്നില്ല. തെരുവിലേക്കിറങ്ങിയാൽ മതി എന്നത് പാപ്പ ഫ്രാൻസിസിന്റെ വളരെ കൃത്യമായ കാരുണ്യ ദർശനമാണ്. എളിയവരിൽ ക്രിസ്തുവിന്റെ രൂപവും ഭാവവും മുറിവുകളും കാണാം, അവിടെ ജീവിക്കുന്ന ദൈവത്തെ കണ്ടെത്താം. ആസന്നമാകുന്ന സെപ്റ്റംബർ 4 വാഴ്ത്തപ്പെട്ട മദർ തെരേസായെ കാരുണ്യത്തിന്റെ ജൂബിലി മത്സരത്തിൽ കൊൽക്കത്തയിലെ കാരുണ്യത്തിന്റെ അമ്മയെ സഭയും പാപ്പ ഫ്രാൻസിസും വിശുദ്ധ പദത്തിലേക്ക് ഉയർത്തുകയാണ്. പാവങ്ങളുടെ അമ്മയെന്ന് വിളിച്ച് ലോകം ആദരിക്കുന്ന മദറിന്റെ ആത്മീയ സിദ്ധിയുടെ ശക്തി, എന്റെ എളിയവർക്കായി നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കായി ചെയ്തിടുന്നു എന്ന സുവിശേഷ സൂക്തമാണ്. സഹോദരങ്ങളുടെ മുറിപ്പാടുകളിൽ ക്രിസ്തുവിനെയും അവിടുത്തെ തിരുമുറിവുകളെയും അമ്മ കണ്ടെത്തുകയായിരുന്നു. മദർ തെരേസായുടെ വിശുദ്ധിയുടെ പൊരുൾ ഇതാണ്. അങ്ങനെ അപരന്റെ വേദന കാണാനുള്ള കണ്ണും അത് കേൾക്കാനുള്ള കാതും അവരെ തുണയ്ക്കുവാനുള്ള കരങ്ങളുമാണ് കാരുണ്യം. അത് വിശ്വാസത്തിന്റെ കാരുണ്യപ്രവൃത്തികളാണ്. യാക്കോശ്ലിഹായുടെ ലേഖനം സംഗ്രഹിച്ചാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും കാരുണ്യമില്ലാത്ത പ്രവൃത്തികളും നിർജീവമാണ്. പിന്നെ ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ചിട്ടുള്ളവർക്കും ആ കാരുണ്യാതിരേകത്തെക്കുറിച്ച് അവബോധമുള്ളവർക്കും ഒരിക്കലും ആവശ്യത്തിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് നിസ്സംഗരായിരിക്കാനാവില്ല. കാരുണ്യത്തിന്റെ ജൂബിലി മത്സരത്തിൽ ഓർത്തിരിക്കാം, അപരനെ സഹായിക്കാതെയും ശുശ്രൂഷിക്കാതെയും ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അർത്ഥമില്ല. ദൈവമേ, കാരുണ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് സഹോദരങ്ങളുടെ മുറിപ്പാടുകളിൽ അവരുടെ യാതനകളിലും വേദനകളിലും അങ്ങേ തിരുമുറിപ്പാടുകൾ കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് അങ്ങേ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കട്ടെ. തോമാശ്ലീഹായുടെ പുണ്യപാതയിൽ ഞങ്ങളെന്നും വിശ്വസ്തരായി ജീവിക്കാൻ സഹായിക്കണമേ.
ക്രിസ്തീയ ജീവിതം ഈ ഭൂവിൽ കർത്താവ് തന്നൊരു സമ്മാനം, കർത്താവുമായൊരു സഞ്ചാരം ഇത്, കർത്താവിലേക്കൊരു സോപാനം. ക്രിസ്തീയ ജീവിതം ഈ ഭൂവിൽ കർത്താവ് തന്നൊരു സമ്മാനം.
ഈ ഗാനം ആലപിച്ചത് കെസ്റ്ററാണ്. രചന ഹരിപ്പാട് രാജേന്ദ്രൻ, പിന്നെ സംഗീതം ജെറി അമൽ ദേവ്.
കാലിനു ദീപം വഴിയിൽ ദീപം, ക്രിസ്തുനാഥനെന്നറിഞ്ഞിടു. കാലിനു ദീപം വഴിയിൽ ദീപം, ക്രിസ്തുനാഥനെന്നറിഞ്ഞിടു. സുരപുരി വഴിയും സത്യവുമാകും, യേശുപദം നീ പുൽകിടു. സുരപുരി വഴിയും സത്യവുമാകും, യേശുപദം നീ പുൽകിടു. യേശുപദം നീ പുൽകിടു, ക്രിസ്തീയ ജീവിതം ഈ ഭൂവിൽ കർത്താവ് തന്നൊരു സമ്മാനം. പഥികനു നിരുപമ പാധേയം, പരനന്ദനനുടെ ശ്രീവചനം. പഥികനു നിരുപമ പാധേയം, പരനന്ദനനുടെ ശ്രീവചനം. കൂരിരുളിൽ നൽ ചാരുതയോലും, ൂരിരുളിൽ നൽ ചാരുതയോലും. വാനൊളി വീശും തൻ വചനം, വാനൊളി വീശും തൻ വചനം. ക്രിസ്തീയ ജീവിതം ഈ ഭൂവിൽ കർത്താവ് തന്നൊരു സമ്മാനം, കർത്താവുമായൊരു സഞ്ചാരം ഇത്, കർത്താവിലേക്കൊരു സോപാനം. ക്രിസ്തീയ ജീവിതം ഈ ഭൂവിൽ കർത്താവ് തന്നൊരു സമ്മാനം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് തോമാശ്ലീഹായുടെ തിരുനാൾ ദിനത്തിൽ ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.